الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سنهم الله سهودرنا إن شاء الله إن قرت سميم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസ്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വബിഹി തൗഫീഖ്. ഈ ഹദീസ് ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഹദീസായിരിക്കും. അർബഊന നബവിയ്യ, അതിലെ 37-ാമത്തെ ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിമും അവരുടെ സഹീഹുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. ഹദീസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. അലി ബിൻ അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമ, الرسول الله صلى الله عليه وسلم فيما يرويه ربه تبارك وتعالى إن الله كتب الحسنات والسيئات ثم بين ذلك فمن هم بحسنة فلم يعملها كتبها الله عنده حسنة كاملة وإن هم بها فعملها كتبها الله عنده 10 حسنات إلى 700 ضعف إلى أضعاف كثيرة وإن هم بسيئة فلم يعملها كتبها الله عنده 10 كاملة وإن هم بها فعملها كتبها الله 1. ഇതാണ് ഹദീസ്. ഹദീസ് കേട്ടിട്ടില്ലേ? കേട്ടവരും പഠിച്ചവരൊക്കെ ഉണ്ടാകും. നമ്മളെക്കാൾ പഠിച്ച ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ട്. ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഈ ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, അർബഊനുള്ള ഹദീസാണ്, 37-ാമത്തെ ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന് ഒരുപാട് ഷുറൂഹുകൾ നമ്മൾക്ക് ദർസായിട്ടും അതുപോലെ തന്നെ പുസ്തക രൂപത്തിലൊക്കെ കിട്ടും. ഈ ഹദീസ് നമ്മൾ സാമാന്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ദർസെങ്കിലും നിങ്ങൾ ഈ ഹദീസ് വിശദീകരിക്കുന്ന ദർസ് കേൾക്കണം. സുലൈമാനുർ റഹൈലി ഹഫിളഹുള്ള ഈ ദർസ് ഏകദേശം 50 മിനിറ്റ് ദർസ് എടുത്തിട്ടുണ്ട്. ഈ ഹദീസ് അർബഊന്റെ ഷറഹില് വളരെ വാദിഹായ അറബിയൊക്കെ പഠിച്ച ആളുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു വിശദീകരണമാണ്. അത് നമ്മൾ ഈ ഹദീസിന്റെ ഭാഗം സെർച്ച് ചെയ്തിട്ട് സുലൈമാനുർ റഹൈലി എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. ഇൻഷാല്ലാഹ് നിങ്ങൾ പഠിക്കണം, കേൾക്കണം. ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. നമ്മുടെ സമയം എത്ര മണി വരെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹമാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി. ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. ഒന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഈ ഹദീസിനെ കുറിച്ച്, അതുപോലെ തന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസുമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാത്ത ആരും ഉണ്ടാകൂല. അദ്ദേഹത്തിന്റെ പേര് അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളാപ്പയുടെ മകനാണ് അല്ലേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. വിശുദ്ധ ഖുർആനിൽ അങ്ങേയറ്റം വിജ്ഞാനമുള്ള സഹാബിയായിരുന്നു. അതുകൊണ്ട് തന്നെ തർജുമാനുൽ ഖുർആൻ, ഇമാമുൽ മുഫസ്സിരീൻ, മുഫസ്സിറുകളുടെ നേതാവ് എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്നൊക്കെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ സംബന്ധിച്ച് വിശേഷിപ്പിക്കാറുള്ളത്. ഹിജ്റയുടെ 3 വർഷം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 13 വയസ്സായിരുന്നു. പിന്നീട് ഹിജ്റ 68-ലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഏകദേശം 71 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. പല ശ്രേഷ്ഠതകളുമുള്ള സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഉപ്പാല അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ദമ്മനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ സദ്രി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചേർത്തിക്കൊണ്ട് അല്ലാഹുമ്മ അല്ലിംഹുൽ ഹിക്മ, അല്ലാഹുവേ ഈ കുട്ടിക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ, അല്ലാഹുവേ അദ്ദേഹത്തിന് ദീനിൽ അവഗാഹമുണ്ടാക്കി കൊടുക്കണമേ, വഅല്ലിംഹു തഅ്വീൽ ഖുർആനിന്റെ വ്യാഖ്യാനം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശുദ്ധ ഖുർആനിൽ അഗാധ പാണ്ഡിത്യമുള്ള സഹാബിയായിരുന്നു. അതുകൊണ്ടാണ് തർജുമാനുൽ ഖുർആൻ, അതുപോലെ തന്നെ ഇമാമുൽ മുഫസ്സിരീൻ എന്നൊക്കെ പേര് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ള കാര്യമാണ് അല്ല അബാദിരത്തുൽ അർബഅ, സഹാബിമാരുടെ കൂട്ടത്തിലെ 4 അബ്ദുള്ളമാരുണ്ട്. ആരൊക്കെയാണ്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അംറു ഇബ്നുൽ ആസ്, അബ്ദുല്ലാഹിബ്നു സുബൈർ. സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരുപാട് അബ്ദുള്ളമാരുണ്ട്. ഈ 4 അബ്ദുള്ളമാർക്കാണ് എന്ത് പറയാം? അല്ല അബാദിലത്തുൽ അർബഅ എന്ന് പറയുക. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട് സഹാബിമാരുടെ കൂട്ടത്തിൽ 220 അബ്ദുള്ളമാരുണ്ട്. അതിൽ ഈ 4 അബ്ദുള്ളമാരാണ് അല്ല അബാദിലത്തു അൽ അർബഅ എന്ന് പറയാറുള്ളത്. അതിൽപ്പെട്ട സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഈ 4 സഹാബിമാരുടെയും പ്രത്യേകത, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സമയത്ത് ഇവർ ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് സിഗാറു അസ്സഹാബ, സഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആളുകൾ എന്നാണ് ഇവരെ പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരുപാട് കാലം ഇവർ ജീവിച്ചു. അവരിൽ നിന്ന് ഒരുപാട് ആളുകൾ അറിവ് പഠിച്ചു. അതുകൊണ്ട് തന്നെ അവർ 4 പേരും ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാദ ഖൗലു അൽ അബാദില, ഇത് അബാദിലമാരുടെ അഭിപ്രായമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ 4 സഹാബിമാരുടെ അഭിപ്രായമാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്, നമ്മൾ ഹദീസാണ് പഠിക്കുന്നത്, ഹദീസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്ത സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നമുക്കറിയാം, ഹദീസ് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഹദീസുകൾ ധാരാളമായി ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്ത സഹാബി ആരാണ്? അബൂ ഹുറൈറ. 1000 കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബികളെ കുറിച്ച് അൽ മുക്സിറൂന ഫിർ റിവായ എന്നാണ് പറയാറുള്ളത്. അങ്ങനെ 7 സഹാബിമാരുണ്ട്. അതിൽ 5 സ്ഥാനമുള്ളയാളാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. 1600 കൂടുതൽ ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. നിങ്ങളൊരു പക്ഷെ പഠിച്ചിട്ടുണ്ടാകും ധാരാളമായി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിമാരുടെ ഒരു തർത്തീവ് പറയുന്ന ആദം അലി തിയോബി റഹിമുള്ള ഈ അടുത്ത് മരണപ്പെട്ട മഹാനായ മുഹദ്ദിസായിരുന്നു. അദ്ദേഹം ഈ സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത 1000 കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിമാരുടെ ക്രമം പഠിപ്പിക്കാൻ വേണ്ടി 2 ബൈത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അൽ മുക്സിറൂന ഫി റിവായത്തിൽ ഖുബർ മിന സ്വഹാബത്തിൽ അകാരിമിൽ ഖുറർ അബു ഹുറൈറത യലീഹി ബിൻ ഉമർ فأنس فزوجة الهادي الأبر ثم ابن عباس يليه جابر وبعده الخدري فهو الآخر. عندنا ذي الأوردر عادي أبو هريرة بنارا ابن عمر بنا فأنس أنسا فزوجة الهادي الأبر نعلم استعنا الهادي الأبر نورانا نبي صلى الله عليه وسلم اتوم بني والنا آيام ഹാദിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗജ ആയിഷ റളിയല്ലാഹു അൻഹ. സുമ്മ ഇബ്നു അബ്ബാസിൻ പിന്നീട് ആരാണ്? ഇബ്നു അബ്ബാസ്. എലീഹി ജാബിറു അതിനുശേഷം ജാബിർ ഇബ്നു അബ്ദില്ലാ വബഅദഹുൽ ഖുദ്രിയു ഫഹുവൽ ആഖിറു അതിനുശേഷം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹമാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. علي بن عباس رضي الله عنهما عن رسول الله صلى الله عليه وسلم فيما يرويه الرب تبارك وتعالى. ابن عباس رسول صلى الله عليه وسلم ريبورت ചെയ്യുന്നു. എങ്ങനെയാണ്? فيما يرويه الرب الله رسول صلى الله عليه وسلم ഈ ഹദീസ് ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അള്ളാഹുവിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഹദീസിന് എന്താ പറയാ? ഹദീസുൻ ഖുദ്സി. ഹദീസുൻ ഖുദ്സി അറിയാം. ഹദീസുൻ ഇലാഹി, അതുപോലെ തന്നെ ഹദീസുൻ റബ്ബാനി എന്നൊക്കെ പറയും. ഹദീസുൻ ഖുദ്സി, അതുപോലെ തന്നെ ഖുദ്സിയ ഹദീസിന് മറ്റൊരു പേരാണ് ഹദീസുൻ ഇലാഹി. ഇലാഹിലേക്ക് ചേർത്തിട്ട് അതുപോലെ റബ്ബിലേക്ക് ചേർത്തിട്ട് ഹദീസുൻ റബ്ബാനി എന്നും പറയും. ഇങ്ങനെയുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ്. എന്താണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ, ഉലമാക്കൾ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഖുദ്സിയായ ഹദീസിന്റെ മാന അള്ളാഹുൽ എന്നുള്ളതാണ്. പിന്നെ തർക്ക എവിടെയാണ്? ഇത് ഈ ലഫ്ള്, ഈ ഖുദ്സിയായ ഹദീസിന്റെ അൽഫാളുകൾ അള്ളാഹുവിൽ നിന്നുള്ളതാണോ അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതിന്റെ ആശയം പറഞ്ഞതാണോ, ഇതിലാണ് തർക്കമുള്ളത്. ഉലമാക്കൾ അത് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അത് അള്ളാഹു തആലയുടെ അൽഫാളു തന്നെയാണ്, ലഫ്ളും മാനയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ലഫ്ള് അള്ളാഹുവിൽ നിന്നുള്ളതല്ല, മാന മാത്രമാണ് അള്ളാഹുവിൽ നിന്നുള്ളത് എന്ന അഭിപ്രായമുണ്ട്. ഇബ്നു ഉസൈമി റഹിമഹുള്ള, ഞാനിത് പറഞ്ഞത് ഈ അഭിപ്രായ വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇബ്നു ഉസൈമി റഹിമഹുള്ള ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിച്ചാൽ മതി. എന്താണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ? അത് അതിന്റെ മഅന, അതിന്റെ ലഫ്ള്, അതിന്റെ ലഫ്ള് അള്ളാഹുവിൽ നിന്നാണോ അല്ല എന്നുള്ള ചർച്ചയിലേക്കൊന്നും, വിശദമായ അനാവശ്യമായ ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് എന്താണ്, فيما يرويه ربه അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർബ്ബിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്ത്? ഖുദ്സിയായ ഹദീസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ നിർത്തുക. അതിന്റെ ലഫ്ള് അള്ളാഹുൽ നിന്നാണോ, മഅനയും ലഫ്ളും അള്ളാഹുൽ നിന്നാണോ എന്ന വിശദമായ ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എന്ത് മനസ്സിലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിന് എന്ത് പറയും? റസൂലുള്ള പറയും അർറബ്ബിഹി, ഖാല റബ്ബുന ജല്ല വഅല, ഇങ്ങനെ അല്ലാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസിന് ഖുദ്സിയ ഹദീസ് എന്ന് പറഞ്ഞ മനസ്സിലാക്കിയാൽ മതി. അത് മഅന ലഫ്ള് അല്ലാഹുവിൽ നിന്നാണോ അല്ലേ എന്നുള്ള ചർച്ചയിലേക്ക് എന്ത് ചെയ്യേണ്ടതില്ല, പോകേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തയ്യം, അവിടെ നിന്നാ മതി. അപ്പോ ഖുദ്സിയ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുദ്സിയ ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുന്ന ഹദീസ്. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുന്ന ഹദീസ്. തയ്യം, ഇത് പഠിക്കുന്ന ആളുകൾക്ക് അത് പഠിക്കട്ടോ, അത് പഠിക്കണം. അത് ഹദീസ് പഠിക്കുന്ന ആളുകൾ അതിന്റെ തർക്ക വിതർക്കങ്ങൾ പഠിച്ച് അതിൽ ശരി കണ്ടെത്താം. പക്ഷെ ഞാൻ മൊത്തത്തിൽ നമ്മൾ ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അതിലേക്ക് കൂടുതൽ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്ന വശം. തയ്യം, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. എന്താ മുത്തഫഖുൻ അലൈഹി ഹദീസ് എന്ന് പറഞ്ഞാൽ? ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുക. റവാഹുൽ ബുഖാരിയു മുസ്ലിമും ഇത്തഫഖ അലൈഹി ശൈഖാനി എന്നൊക്കെ പറയും. മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് എന്നൊരു ഹദീസിനെ കുറിച്ച് പറയണമെങ്കിൽ നാല് ഷർത്തുകൾ യോജിക്കണം. മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് നമ്മൾ ധാരാളം കേൾക്കും. ആ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നാല് ഷർത്തുകൾ യോജിച്ചു വരുന്ന ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് എന്ന് പറയാം. ഒന്നാമത്തെ ഷർത്ത്, ആ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് ആയിരിക്കണം. ഇമാം ബുഖാരി അബു അബ്ദുള്ള മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി, അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നു ഹജ്ജാജ് അന്നൈസാബൂരി, ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസ് ആകണം. ഒന്നാമത്തെ ഷർത്ത് അതൻ ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ അത്തമീസ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഹദീസ് ആണെങ്കിൽ എന്ത് ചെയ്യൂല? മുത്തഫഖുൻ അലൈഹി ഹദീസ് ആവൂല. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചു, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ച ഹദീസ് ആണെങ്കിൽ എന്താവൂല? ഇമാം ബുഖാരിന്റെ മറ്റൊരു ഗ്രന്ഥാണ് അൽ അദബുൽ മുഫ്രദ്. അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യണം? അവരുടെ സഹീഹുകളിൽ ഉദ്ധരിക്കണം. രണ്ടാമത്തെ ഷർത്ത്, രണ്ടുപേരും സനദോടുകൂടി ഉദ്ധരിക്കണം. സനദില്ലാതെ ഉദ്ധരിച്ച, അപ്പോ ചാലിഖാത്തുൽ ബുഖാരി, ഇമാം ബുഖാരി സനദില്ലാതെ കൊടുക്കുന്ന ഹദീസുകൾ ഉണ്ടാകും. ഇപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യണം? സനദോടുകൂടിയിട്ടായിരിക്കണം ഉദ്ധരിക്കേണ്ടത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ സനദില്ലാതെ കൊടുത്ത ഹദീസ്, ഇമാം മുസ്ലിം അതേ ഹദീസ് തന്നെ അദ്ദേഹത്തിന്റെ സഹീഹിൽ സനദോടുകൂടി ഉദ്ധരിച്ചിട്ടുള്ളതിന് മുത്തഫഖുൻ അലൈഹി എന്ന് പറയില്ല. ഉദാഹരണം, അദ്ദീനു അന്നസീഹ എന്ന് പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം സനദോടുകൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചത്, എന്നാൽ ഇമാം ബുഖാരി സനദില്ലാതെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് എന്ന് പറയില്ല. രണ്ടു ഹദീസുകളും സനദോടുകൂടി മുസ്നദായിരിക്കണം. മൂന്നാമത്തെ ഷർത്ത്, ആ ഹദീസ് സഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസും സഹീഹ് മുസ്ലിം ഉദ്ധരിച്ച രണ്ടുപേരുടെയും സഹാബി ഒന്നായിരിക്കണം. സഹാബി എന്തായിരിക്കണം? ഒന്നായിരിക്കണം. ഒരു ഹദീസിൽ ഒരു സഹാബി മറ്റൊരു ഹദീസ് മറ്റൊരു സഹാബിയാണെങ്കിൽ പറയുന്ന ഹദീസ് ഒരേ ആശയത്തിലുള്ളതാണെങ്കിലും മുത്തഫഖുൻ അലൈഹി എന്ന് പറയൂല, മറിച്ച് സഹാബി ഒന്നാകണം. നാലാമത്തേത്, ഈ പറയുന്ന ഹദീസിന്റെ മഅനയോ ലഫ്ളോ എന്ത് ചെയ്യണം? ലഫ്ള് ഒന്നിച്ച് ഒരേപോലെയാകണം, അല്ലെങ്കിൽ ലഫ്ള് ഒന്നായിട്ടില്ലെങ്കിൽ മഅനയെങ്കിലും ഒന്നിക്കണം. ലഫ്ള് ഒന്നിച്ചു വരുന്ന ഹദീസുകൾ ഉണ്ടാവും, വളരെ കുറച്ചാണ്. രണ്ടുപേരുടെയും ഒരേ ലഫ്ളായിട്ട് വരിക. മഅന ഒന്നിച്ചു വരണം. ലഫ്ലോ മാനയോ, ലഫ്ലോ വെച്ചാൽ എന്തായാലും മാന ഒന്നിക്കും, മാന ഒന്നാകണം. അപ്പൊ ഈ നാല് ഷർത്തുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാകുള്ളു. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിന് എന്തുണ്ട്? വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ളൊരു ഹദീസാണ് ഈ പറഞ്ഞിട്ടുള്ള ഹദീസ്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത് ثم بين ذلك فمن هم بحسنة فلم يعملها كتبها الله عنده حسنة كاملة. ഈ ഹദീസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ആരുടെയെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടോ ഈ ഹദീസ്? എന്നാ പിന്നെ ആർക്കെങ്കിലും ഹദീസ് ഞാൻ പറയുമ്പോ അങ്ങനെ കേൾക്കാൻ നന്നാവും. അർബഊനിൽ ഇതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്, നമ്മളിത് വായിക്കാനുള്ള ഈ ഹദീസ് ഇവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഹെഡിങ് ആണ്. ഈ ഹദീസിൽ നമ്മൾക്ക് കിട്ടുന്ന വലിയ കാര്യം എന്ന് പറയുന്നത് അച്ചറഗീബുൽ ഫിഅലിൽ ഖൈറാത്ത്, അച്ചറഗീബുൽ ഫിഅലിൽ ഖൈറാത്ത്, നന്മ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഈ ഹദീസിലുള്ളത്. നമ്മളൊക്കെ ആവശ്യക്കാരൻ നന്മ ചെയ്യാൻ. നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നന്മ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നന്മയിൽ മുന്നേറുന്നില്ല. നന്മ ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ നന്മ ചെയ്യാൻ നമ്മൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന, നന്മകളിൽ മുന്നേറാൻ നമ്മൾക്ക് ആവേശമുണ്ടാക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ്. നമ്മൾക്ക് നന്മ ചെയ്യാൻ മടിയുണ്ടാകുമ്പോ, ഒരലസത വരുമ്പോ ഈ ഹദീസ് നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. ഈ ഹദീസിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി, അപ്പൊ നമുക്ക് നന്മ ചെയ്യാൻ തോന്നും. ഉറപ്പാണ്, അത്രയും പ്രധാനപ്പെട്ട ഹദീസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലാഹ كتب الحسنات والسيئات. തീർച്ചയായും അള്ളാഹു തആല നന്മകളെയും അതുപോലെ തന്നെ തിന്മകളെയും കണക്കാക്കിയിട്ടുണ്ട്. കതബ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരർത്ഥം നന്മകൾ എന്ത് തിന്മകൾ എന്ത് എന്ന് അള്ളാഹു നിശ്ചയിച്ചു വന്നിട്ടുണ്ട്. ഏതാണ് നന്മ, ഏതാണ് തിന്മ? അള്ളാഹു തആല നന്മയേത് തിന്മയേതെന്ന് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഒരർത്ഥം. അള്ളാഹു തആല നന്മകളെയും തിന്മകളെയും നമ്മൾക്ക് നിശ്ചയിച്ചു തന്നു. ഏതാണ് നന്മ, ഏതാണ് തിന്മ? ഇസ്ലാം പഠിപ്പിച്ച എല്ലാ നന്മകളും അത് തീർത്തും എന്താണ്, നന്മയുള്ളതാണ്. ഇസ്ലാമിലെ എല്ലാ നന്മകളും അത് തീർത്തും നന്മയുള്ളതാണ്. ഇസ്ലാം പഠിപ്പിച്ച, അള്ളാഹു തആല കൽപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച എല്ലാ നന്മകളും അത് തീർത്തും നന്മകളാണ്. ഒരാൾക്കും ആ നന്മ നിഷേധിക്കാൻ പറ്റൂല. സത്യം പറയണമെന്ന് വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞു. ഒരു സലീമായ അക്കലുള്ള ഒരാൾക്ക് സത്യം പറയുന്നത് നല്ല കാര്യമല്ല എന്ന് പറയാൻ പറ്റൂല, നല്ല കാര്യമെന്നേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ നന്മകളൊക്കെ അത് തീർത്തും ഭംഗിയുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും അതെന്താണ്, നന്മയാണ്. അള്ള കൽപ്പിച്ചൊരു കാര്യം മോശമാണ് എന്നുള്ളത് അതിന്റെ ഭംഗി ഒരു പക്ഷേ, അല്ലെങ്കിൽ അതിന്റെ നന്മ, അതിന്റെ ഹിക്മത്ത് ഒരു പക്ഷേ, എന്തുകൊണ്ടത് നന്മയാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതുണ്ടാവും, മനസ്സിലാകാത്തതുണ്ടാവും. ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സത്യം പറയൽ നന്മയാണെന്ന് പഠിപ്പിച്ചു, അതിന്റെ ഗുണം എന്താ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. എന്നാൽ ദുഹർ നാല് റക്അത്താണ്, എന്തുകൊണ്ട് നാല് റക്അത്താക്കി എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകൂല എന്നതുപോലെ. അപ്പൊ അള്ളാഹു തആല നന്മകളെയും തിന്മകളെയും നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ അർത്ഥം അതാണ്. രണ്ടാമത്തെ അർത്ഥം ഉലമാക്കൾ പറയാറുള്ളത്, അള്ളാഹു നന്മകളെയും തിന്മകളെയും കണക്കാക്കിയിട്ടുണ്ട്. ആരൊക്കെ ഏതൊക്കെ നന്മകൾ ചെയ്യും, ആരൊക്കെ ഏതൊക്കെ തിന്മകൾ ചെയ്യുമെന്ന് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ലോഹുൽ മഹ്ഫൂളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെ ഏതൊക്കെ നന്മകൾ ചെയ്യും, ആരൊക്കെ ഏതൊക്കെ തിന്മകൾ ചെയ്യും എന്നുള്ളത് അള്ളാഹു കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. ഖദ്ദറ എന്ന മാനയാണ് അപ്പൊ വരിക. മൂന്നാമത്തെ അർത്ഥമുണ്ട്, അതാണ് ഈ ഹദീസിൽ ഏറ്റവും ശരിയായ അർത്ഥം എന്ന് ഉലമാക്കൾ പറഞ്ഞു. സുലൈമാൻ റുഹൈലി ഹഫിളെ പോലെയുള്ള പണ്ഡിതന്മാർ എന്താണത്, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നന്മകൾക്കും തിന്മകൾക്കുമുള്ള കൂലി അത് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. ഇന്നല്ലാഹ കതബ സവാബൽ ഹസനാത് വഇഖാബ സയ്യിആത്. ഇതാണ് ഈ ഹദീസിന് ശേഷമുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അതാണ് ഏറ്റവും അഖറബായ മഅന. അപ്പോ ഏതൊക്കെ നന്മകൾ ചെയ്താൽ എന്തൊക്കെ കൂലി കിട്ടും, ഏതൊക്കെ തിന്മക്ക് എന്തൊക്കെ ശിക്ഷയാണ് ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന നന്മ ചെയ്താൽ ഇന്ന കൂലി, ഇത്ര കൂലി എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ചു. ഇന്ന ഇന്ന തിന്മകൾ ചെയ്താൽ ഇന്ന ഇന്ന ശിക്ഷയുണ്ടാകും. അപ്പോ നന്മകളുടെ സവാബും തിന്മകളുടെ ഐഖാബും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. സുമ്മ ബയ്യന ദാലിക്, പിന്നീട് അത് അള്ളാഹു താല വ്യക്തമാക്കി തന്നു എന്തൊക്കെയാണ് നന്മകളുടെയും തിന്മകളുടെയും അവസ്ഥ എന്നുള്ളത് വ്യക്തമായി അള്ളാഹു താല പറയാണ്. ശേഷം നന്മകളുടെയും തിന്മകളുടെയും വിഷയത്തിലുള്ള നാല് മർത്തബകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്, നാല് അവസ്ഥകൾ. ഒന്ന്, ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷേ അയാൾ നന്മ ചെയ്തില്ല. മറ്റൊരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ട് അയാൾ നന്മ ചെയ്തു. മൂന്നാമത്തെ ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും പിന്നീട് ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു, തിന്മ ചെയ്തില്ല. നാലാമത്തെ ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ തിന്മ ചെയ്തു. ഇങ്ങനെ നാല് അവസ്ഥകളാണുള്ളത്. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. ഒന്ന്, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ട് ആ നന്മ ചെയ്തില്ല. മറ്റൊന്ന്, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ആ നന്മ ചെയ്തു. മൂന്നാമത്തേത്, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ആ തിന്മ ചെയ്തില്ല. നാലാമത്തെ, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ആ തിന്മ അയാൾ ചെയ്യുകയും ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. നോക്ക്, ഫമൻ ഹമ്മ ബിഹസനതിൻ فلم يعملها كتبها الله عنده حسنة كاملة. فمن هم بحسنة, هم എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉദ്ദേശിച്ചു കരുതി എന്നാണ്. ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഹസനത്ത്, ഹസനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹും റസൂലും പഠിപ്പിച്ച അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന, അതാണ് ഹസനത്ത്. അതിൽ വാജിബായ കാര്യങ്ങളുണ്ടാവും, സുന്നത്തായ കാര്യങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ഒരു നന്മ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുകയും ഫലം യഅമൽഹ, എന്നിട്ട് അയാൾ ആ നന്മ ചെയ്തില്ല എങ്കിൽ, കതബഹ അല്ലാഹു ഇൻദഹു, അല്ലാഹു തആല അല്ലാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തും ആ, കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അതിനെ ഒരു പൂർണമായ നന്മയെ അള്ളാഹു രേഖപ്പെടുത്തും. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷേ അത് ചെയ്തില്ല, അതിന് അള്ളാഹു തആല പരിപൂർണമായ ഒരു ഹസനത്ത് അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹു രേഖപ്പെടുത്തുമെന്നാൻ. ഈ മനസ്സിൽ കരുതുക എന്നതിന് പണ്ഡിതന്മാർ മൂന്നവസ്ഥ പറയാറുണ്ട്. ഒന്ന് ഖാത്തിറത്താണ്. ഖാത്തിറത്ത് എന്നാൽ പെട്ടെന്ന് മനസ്സുകൂടെ ഒരു ചിന്ത പാസ് ചെയ്യും. അതങ്ങനെ ഒരു നന്മ, ഇപ്പൊ നന്മയുടെ വിഷയമാണെങ്കിൽ ഒരു നന്മ ജസ്റ്റ് ചെയ്യണം എന്നുള്ള ചിന്ത മനസ്സിൽ കടന്നുപോയിട്ട് അതങ്ങനെ നീ പെട്ടെന്ന് പോകും, ഒരു ചെറിയ തോന്നൽ എന്ന് പറയാം, അതിനാണ് ഖാത്തിറത്ത് എന്ന് പറയാം. രണ്ടാമത്തെ അവസ്ഥയാണ് ഹമ്മ്. ഹമ്മ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കരുതുക, ഉദ്ദേശിക്കുക. മൂന്നാമത്തെ ഒരവസ്ഥ ഉണ്ട്, അസ്മ് എന്ന് പറയും. അസ്മ് എന്ന് പറഞ്ഞാൽ ഉറച്ചു തീരുമാനിക്കുക, ചെയ്യുന്ന ഉറപ്പിക്കുക. ഈ മൂന്നവസ്ഥയുണ്ടാകും. ഇവിടെ ഒരു നന്മ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്, ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്നിട്ട് അയാൾ അത് ചെയ്തില്ല. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ആ നന്മ ചെയ്യാതിരിക്കുക എന്നുള്ളതിന് മൂന്നവസ്ഥകളുണ്ടാകും. മൂന്നവസ്ഥകളുണ്ടാകും. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നു ഉസൈമിയ റഹിമഹുള്ള ഈ ഹദീസിന് വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ മൂന്നവസ്ഥ പറഞ്ഞത് കാണാം. ഈ ഹദീസിന്റെ ഷറഹിൽ പണ്ഡിതന്മാർ ഇങ്ങനെ മൂന്ന് അവസ്ഥകൾ, രണ്ടവസ്ഥകൾ, ഇതിന്റെ തഖ്സീം വ്യത്യസ്തമായിരിക്കും, വ്യത്യസ്ത രൂപത്തിൽ ഇതിന്റെ തഖ്സീം നടത്തിയത് കാണാം. ഇബ്നു ഉസൈമിയ റഹിമഹുള്ള ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ആ നന്മ ചെയ്യാതിരിക്കുക എന്നതിന് മൂന്നവസ്ഥകൾ ഉണ്ടാകും, മൂന്ന് രൂപങ്ങൾ. ഒന്ന്, ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ആ നന്മക്കുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും പക്ഷേ അയാൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് അമൽ ചെയ്യാൻ അയാൾക്ക് സാധിച്ചില്ല. ആ അമൽ ചെയ്യാൻ വേണ്ട എല്ലാ പണികളും പരിശ്രമം അയാൾ നടത്തി, പക്ഷെ ആ അമൽ അയാൾക്ക് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാനോ പറ്റിയില്ല. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അയാൾക്ക് പൂർണമായ പ്രതിഫലം ലഭിക്കും, ആ ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം ലഭിക്കുമെന്നാണ് ഷൈഖുൽ ഇസ്ലാം തൈമി റഹിമഹുള്ളക്ക് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയും അവന് സാധിക്കുന്ന രൂപത്തിൽ അത് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ നന്മ ചെയ്തവന്റെ പ്രതിഫലമുണ്ട്. ഷൈഖുൽ ഇസ്ലാം തൈമി റഹിമഹുള്ള പറഞ്ഞത് കാണാം: അൽ മുരീദു ഇറാദതൻ ജാസിമതൻ മഅ ഫിഇലിൽ മഖ്ദൂരി ഹുവ ബിമൻസിലത്തിൽ ആമിലിൽ കാമിൽ. ഒരു നന്മ ചെയ്യാൻ ഉറച്ചു തീരുമാനിക്കുകയും അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി അയാൾ ചെയ്യുകയും ചെയ്തു, പക്ഷേ അയാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഹുവ ബിമൻസിലത്തിൽ ആമിലിൽ കാമിൽ, പരിപൂർണമായി ആമൽ ചെയ്തവന്റെ സ്ഥാനത്താണ് അയാൾ ഉള്ളത്. ഇതുപോലെ ഇബ്നു തൈമിയ റഹിമഹുള്ള വിശുദ്ധ ഖുർആൻ അയച്ചു കൊടുക്കുന്നുണ്ട്: വമൻ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി. ഒരാൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ثم يدركه الموت, പക്ഷേ അയാൾക്ക് ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല, അതിനു മുമ്പ് അയാൾ മരിച്ചു. എന്താ അള്ളാഹു തആല പറഞ്ഞത്? ഫഖദ് വഖ അജ്റുഹു അലല്ലാഹ്, അയാൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയാള് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല, പക്ഷെ അയാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനു മുമ്പ് മരിച്ചു. അയാൾക്ക് എന്തുണ്ട്? പൂർണമായ പ്രതിഫലമുണ്ട്. നമ്മൾ ഒരു ഇൽമിന്റെ മജ്ലിസിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടു, നമ്മൾ ഒരുങ്ങി ഇവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? മരണപ്പെട്ടു. അയാൾക്ക് ആ മജ്ലിസുള്ള ഇൽമിൽ പങ്കെടുത്ത പൂർണ്ണ പ്രതിഫലമുണ്ട്. അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അയാൾക്ക് എന്തില്ല, ആ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അയാൾ ചെയ്യേണ്ട പണി അയാൾ ഉറച്ചു തീരുമാനിച്ചു, അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അള്ളാഹുവിന്റെ ഖദർ മറ്റൊന്നായിരുന്നു, അയാൾക്ക് എന്ത് ചെയ്തില്ല, ആ നന്മ ചെയ്യാൻ സാധിച്ചില്ല, അയാൾക്ക് ആ അമൽ ചെയ്തവന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. ഇതാണ് ഒരവസ്ഥ. ഇത് ഈ ഭാഗം നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മൾ റമദാനാണ് വരാൻ പോകുന്നത്. റമദാനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മളിപ്പോ തന്നെ ഉറച്ചു തീരുമാനിക്കാം, ഇത്ര ഖുർആൻ പാരായണം ചെയ്യും, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും. നമ്മൾ റമദാനിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. നമ്മൾക്കത് ചെയ്യാൻ പറ്റിയില്ല, അതിനു മുമ്പ് നമ്മൾ മരിച്ചുപോയി, നമ്മൾക്കത് ചെയ്തതിന്റെ കൂലി കിട്ടും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ ഹദീസ് പറഞ്ഞിട്ട് പറയുന്നത്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ ബിഷാറത്താണ്. ഈ ഹദീസ് അള്ളാഹുവിന്റെ കാരുണ്യം, സൃഷ്ടികളുള്ള അള്ളാഹുവിന്റെ സ്നേഹം ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. അപ്പോ ആ ഉദ്ദേശം, ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശം, ഒരു ഉറച്ച തീരുമാനമുണ്ടായതിന്റെ പേരിൽ അതിന് ചെയ്യേണ്ട പണികൾ എടുത്താൽ അയാൾക്ക് എന്താണ്? പരിപൂർണ പ്രതിഫലമുണ്ട്. മസ്ജിദ് ഇവിടെ ഇതിന്റെ പണി നടക്കുന്നുണ്ട്, അത് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, അള്ളാഹുവിന്റെ ഖദറിൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ, ലാ ഖദറല്ലാഹ്, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമ്മൾക്കത് നിർമ്മിച്ചതിന്റെ കൂലി കിട്ടും. ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തടസ്സം ഉണ്ടായി, ഉദാഹരണം, പക്ഷെ നമ്മൾ അതിന് ചെയ്യേണ്ട പണികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപൂർണ പ്രതിഫലം ഉണ്ടാകും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തേത്, ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും എന്നിട്ട് അയാൾ നന്മ ചെയ്തില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ അവസ്ഥ എന്താ അറിയോ? ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ സമയത്താണ് അതിനേക്കാൾ വലിയൊരു നന്മ അയാളുടെ മുമ്പിൽ വന്നത്. അപ്പൊ അയാൾ എന്ത്? ഈ നന്മ ഉപേക്ഷിച്ചിട്ട് ആ നന്മയിലേക്ക് പോയി. ഈ നന്മ ഉപേക്ഷിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? ആ നന്മയിലേക്ക് പോയി. അപ്പോ ഒരു അമൽ ചെയ്യാൻ അയാൾ ഉദ്ദേശിച്ചു, പക്ഷെ അതിനേക്കാൾ അഫ്ദലായ ഒരു അമൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വരികയും ആ അഫ്ദലായ അമൽ അയാൾ എന്ത് ചെയ്തു? ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ അഫ്ദലായ അമൽ ചെയ്ത കൂലിയുണ്ട്. ഈ പറയുന്ന അത്ര തന്നെ അഫ്ദൽ അല്ലാത്ത മഫ്ദൂലായ അമല് ചെയ്യാൻ ഉദ്ദേശിച്ചതിന് കൂലിയുണ്ട്, ചെയ്യാൻ ഉദ്ദേശിച്ചതിന് കൂലിയുണ്ട്. ഇപ്പൊ നോക്ക്, ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പെടുക്കാൻ വേണ്ടി ഉറച്ചു തീരുമാനിച്ചു, തിങ്കളാഴ്ച നാളെ നോമ്പെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടു മുമ്പായിട്ട് എന്ത് ചെയ്തു? ബാപ്പ പറഞ്ഞു, ഉപ്പ പറഞ്ഞു, നീ എന്ത് ചെയ്യണം, തിരുവനന്തപുരം പോയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നീ പോണം, യാത്ര പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്ത് ചെയ്തു? നോമ്പ് നോൽക്കാതെ, നോമ്പ് മുറിച്ച് അല്ലെങ്കിൽ നോമ്പ് നോക്കാതെ അയാൾ എന്തിനു? ഉപ്പാന്റെ വാക്ക് അനുസരിച്ചു അയാൾ പോയി. ഉപ്പ ഹറാമല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അത് നിർവഹിക്കൽ വാജിബാണ്, തിങ്കളാഴ്ച നോമ്പെടുക്കലോ സുന്നത്താണ്. അപ്പോ ഒരു വാജിബിന് വേണ്ടി സുന്നത്ത് എന്ത് ചെയ്തു? അദ്ദേഹം ഒഴിവാക്കി. അയാൾക്ക് ആ വാജിബ് ചെയ്ത കൂലിയുണ്ട്. ഇവിടെ ഈ സുന്നത്തിന് ലക്ഷ്യം വെച്ചതിന് അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചതിന് അതിനും കൂലിയുണ്ട്. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. അയാൾ ഈ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച നന്മ ചെയ്തില്ല, എന്തുകൊണ്ട്? അതിനേക്കാൾ അഫ്ദലായൊരു നന്മ ചെയ്യാൻ അയാൾ എന്ത് ചെയ്തു? ആ സമയം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. മൂന്നാമത്തെ അവസ്ഥ അതാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് മൂന്നാമത്തെ അവസ്ഥ? ആദ്യം പറഞ്ഞ രണ്ടവസ്ഥക്കും പൂർണ്ണമായ പ്രതിഫലമുണ്ട്, അത് ചെയ്തവന്റെ പ്രതിഫലമുണ്ട്. മൂന്നാമത്തെ അവസ്ഥ, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഉറച്ച തീരുമാനമുണ്ടായി, പക്ഷേ അയാൾ ആ നന്മ ചെയ്തിട്ടില്ല എങ്കിൽ ആ നന്മ ചെയ്തതിന് ചെയ്യാനുള്ള ഉദ്ദേശത്തിനു വേണ്ടി, ആ ഉദ്ദേശം കൊണ്ട്, ആ നിയ്യത്തുള്ളത് കൊണ്ട് അയാൾക്ക് ഒരു ഹസനത്തുൽ കാമിൽ, ഒരു പൂർണ്ണ പ്രതിഫലം. അതെന്താണ്? ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഉറച്ചു തീരുമാനിച്ചു, പിന്നീട് അയാൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മടി വന്നു. ഇബ്നു ഉസൈമ റഹിമഹുള്ള ഉദാഹരണമായി പറയുന്നത്, ഒരാൾ ദുഹ നിസ്കരിക്കാൻ തീരുമാനിച്ചു. ദുഹ നിസ്കരിക്കാൻ അൽവജ്ഹു സാലിസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും ഈ ഇബ്നു ഉസൈമിന്റെ ഷർഹിൽ. അനിയ ചുറുക്കഹ തകാസുലൻ മിസ്ലു അൻ യൻവിയ അൻ യുസല്ലിയ റകഅതൈ അദ്ദുഹ. ഒരാൾ മടി കൊണ്ട് ഉപേക്ഷിക്കുക എന്നുള്ളത് ഉദാഹരണം. നന്മ ചെയ്യാൻ ഉറച്ചു തീരുമാനിച്ചു, പിന്നെ അയാൾക്ക് മടി ബാധിച്ചു. ഉദാഹരണം പറയുന്നത്, ഒരാൾ ദുഹ നിസ്കരിക്കാൻ തീരുമാനിച്ചു, ഉറപ്പിച്ചിട്ടുണ്ട് ദുഹ നിസ്കരിക്കണം. ആ സമയത്ത് അപ്പൊ ഒരാൾ വാതിൽ, അയാളെ ഒരു കൂട്ടുകാരൻ വന്ന് വാതിലിൽ മുട്ടിയിട്ട് പറഞ്ഞു, വക്കാലു ഹയ്യ ബിന നതമശ്ശ, നമുക്കൊന്ന് നടക്കാൻ പോകാന്ന് പറഞ്ഞു, നമുക്ക് ഇറങ്ങാൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഫതറക സ്വലാത്ത വദഹബ മഅഹു യതമശ്ശ. അപ്പൊ പിന്നെ മൂപ്പര നിസ്കരിക്കാതെ എന്ത് ചെയ്തു? മൂപ്പര കൂടാൻ പോയി. അയാൾക്ക് കൂലിയുണ്ടോ? കൂലിയുണ്ട്. അയാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷെ അയാൾക്ക് മടി ബാധിച്ചു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടായി. കാരണം ശരിയായ കാരണമാണെങ്കിൽ അതിന് പൂർണ്ണ പ്രതിഫലമുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അയാൾക്ക് സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുള്ള ഉദാഹരണമായിട്ട് പറയുന്നത്, ഒരാൾ വ്യാഴാഴ്ച നോമ്പെടുക്കാൻ തീരുമാനിച്ചു. നേരത്തെ വാപ്പാൻ ഉദാഹരണം പറഞ്ഞില്ലേ? വേറെ ഉദാഹരണം എന്ന് വെച്ചാല്, അവണ്ട് രാത്രി വിളിക്കണ് നമ്മളെ കൂട്ടുകാര്, നമുക്ക് നാളെ ഒരു ട്രിപ്പ് പോയാലോ, അപ്പൊ എനിക്ക് നാളെ നോമ്പുണ്ട്, നോമ്പ് നമുക്ക് പിന്നെയും നോക്കാം, ഒരുപാട് വ്യാഴാഴ്ച വരുമല്ലോ എന്ന് പറഞ്ഞ് അയാൾ എന്ത് ചെയ്തു? നോമ്പ് ഉപേക്ഷിച്ച് അയാൾ കൂട്ടുകാരെ കൂടെ പോയി. അയാൾക്ക് കൂലിയുണ്ടോ? അയാൾക്കൊരു ഹസന കാമിലുണ്ട്, കാരണം അയാൾ തീരുമാനിച്ചതാണ്, പക്ഷെ അയാൾക്ക് എന്ത് ചെയ്തു? ഒരു കാരണം ഉണ്ടായി, അതിന് കൂലിയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗം. فلم يعملها كتبها الله عنده حسنه كامله. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, عنده അല്ലാഹുവിന്റെ അടുത്ത് അല്ലാഹു രേഖപ്പെടുത്തുമെന്നാണ്. അത് നന്മക്കും നന്മ ചെയ്യുന്ന ആളുകൾക്കുള്ള ആദരവാണ് അല്ലാഹു തആല അവിടെ കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ അടുത്താണ് അത് രേഖപ്പെടുത്തുന്നത്. ഹസനത്തൻ കാമില, ഇവിടെ ഹസനത്തൻ വാഹിദ എന്നല്ല പറഞ്ഞു. നേരത്തെ ഇതിന്റെ അവസാന ഭാഗത്ത് സയ്യ വാഹിദ എന്ന് പറയുന്നുണ്ട്, ഒരു തെറ്റ്. ഇവിടെ ഹസന വാഹിദ എന്നല്ല പറയുന്നത്, മറിച്ച് ഹസനത്തൻ കാമില, പൂർണമായ പ്രതിഫലം. അതും എന്താണ്? ഈ ഹസനത്തിൽ ഒരു കുറവുണ്ടാകൂല, നഖ്സുണ്ടാകൂല എന്ന ഒരു സന്തോഷവാർത്ത, ഒരു വിശദീകരണം അതിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പൂർണമായ പ്രതിഫലം രേഖപ്പെടുത്തു, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അയാൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോ ഉദ്ദേശത്തിന് കൂലി കിട്ടുന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് നോക്ക്. അപ്പൊ നമ്മൾ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുക, ഉറച്ചു തീരുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്നമ ദുനിയാ ലി അർബഅതി നഫർ عابد رزقه الله مالا وعلما فهو يتقي فيه ربه. നാല് വിഭാഗം ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, അല്ലാഹു അയാൾക്ക് അറിവും കൊടുത്തു സമ്പത്തും കൊടുത്തു. അറിവുണ്ട് സമ്പത്തുമുണ്ട്. ആ അറിവും സമ്പത്തും ഉപയോഗിച്ച് അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത്. വയസിലു ഫീഹി റഹിമഹു വയഅലമു ലില്ലാഹി ഫീഹി ഹഖൻ ഫഹാദാ ബി അഫ്ദലിൽ മനാസിൽ. അള്ളാഹു ഒരാൾക്ക് സമ്പത്തും അറിവും കൊടുക്കുക എന്ന് പറഞ്ഞ വലിയ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ലഭിച്ച ആളുകൾ അവരാണ്. സമ്പത്തുണ്ട്, അയിമുണ്ട്. ആ അയിമ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സമ്പത്തിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യത നിർവഹിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ചാണ് സമ്പത്തും അയിമും കൈകാര്യം ചെയ്യുന്നത്. അയാളാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലുള്ളത്. രണ്ടാമത്തെ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅബ്ദിൻ റസഖഹു ഇൽമൻ വലം യർസുഖു മാല. അള്ളാഹു അയാൾക്ക് അറിവ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ സമ്പത്ത് കൊടുത്തിട്ടില്ല. അറിവുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടില്ല. അയാളാണെങ്കിൽ ഫഹുവ സാദിഖുൻ നിയ്യ, അയാൾ സത്യസന്ധമായ നിയ്യത്തുള്ള അയാൾ. അയാൾ പറയണ യഖുൽ ലൗ അന്നലി മാലൻ ലഅമിൽതു ബിഅമലി ഫുലാനിൻ. എനിക്ക് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടില്ല, പക്ഷെ സമ്പത്ത് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ഈ വ്യക്തി ചെയ്യുന്നത് പോലെ, സമ്പത്തും അയൽമും കിട്ടിയാൽ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. അയാൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, എനിക്ക് സമ്പത്തിന്റെ കുറച്ച് സ്വതക്ക് കൊടുക്കായിരുന്നു എന്ന് അയാൾ ഉറച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾക്ക് സമ്പത്തില്ല, പക്ഷെ അയാൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്വതക്ക് കൊടുക്കായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ فهو بنيته فاجرهما سواء. അയാൾ ഈ പറഞ്ഞാട്ട നിയ്യത്തിലാണുള്ളത് എങ്കിൽ فاجرهما سواء, ആ രണ്ടു പേർക്ക് ഒരേ കൂലി ഉണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആദ്യം പറഞ്ഞാൾക്ക് യഥാർത്ഥ സമ്പത്തിന്റെ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്, മറ്റാൾക്ക് സമ്പത്തില്ല, പക്ഷേ സമ്പത്ത് എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നന്നായിട്ട് കൊടുക്കുമായിരുന്നു എന്ന് സത്യസന്ധമായിട്ട് അയാൾ മനസ്സിൽ കരുതുന്നുണ്ട്. സമ്പത്ത് കിട്ടുമ്പം നിറം മാറുന്ന ടീമല്ല, മറിച്ച് അയാൾ സത്യസന്ധ. അള്ളാഹ്ക്ക് അറിയാലോ അവിടെ മനസ്സ്, അള്ളാഹുവാണ് പ്രതിഫലം തരുന്നത്. സമ്പത്ത് കിട്ടുമ്പോ, സമ്പത്ത് ഉണ്ടാവുമ്പോ കൊടുക്കാൻ തീരുമാനിച്ചാൽ സമ്പത്ത് ഉണ്ടാവുമ്പോ പിന്നെ നിലപാട് മാറുന്ന അവസ്ഥ ഉണ്ട്, അതല്ല. അയാൾ സത്യസന്ധമായിട്ടാണോ തീരുമാനിച്ചത്, അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹു ആണ് പ്രതിഫലം കൊടുക്കുന്നത്. അപ്പൊ നോക്ക്, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നതിന് തന്നെ അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കാൻ. ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ഫഅമിലഹ അത് ചെയ്യുകയും ചെയ്താൽ കതബഹല്ലാഹു ഇൻദഹു അശ്ര ഹസനാതിൻ, അല്ലാഹു തആല ആ നന്മയെ അല്ലാഹുവിന്റെ അടുത്ത് 10 നന്മകളായി രേഖപ്പെടുത്തും. അപ്പോൾ ഒരാൾ ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലാഹു സ്വീകരിച്ചാൽ, പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന അമൽ അല്ലാഹു കബൂൽ ചെയ്താൽ മിനിമം 10 കിട്ടും, ഉറപ്പൻ മിനിമം 10 കിട്ടും. ഇലാ സബ്ഇ മിഅതി ദഇഫിൻ, അത് 10 ൽ നിൽക്കില്ല, 700 ഇരട്ടി വരെ അല്ലാഹു തആല അതിനെ ആക്കി മാറ്റും. അതിൽ നിർത്തോ ഇലാ അദ്ആഫിൻ കതീറ, ഇരട്ടി ഇരട്ടികളായി അല്ലാഹു എന്ത് ചെയ്യും, അതിനെ ആക്കി തീർക്കും. സുബ്ഹാനഅള്ളാഹ്. നോക്ക്, അപ്പൊ ഒരു നന്മ ചെയ്തു ചെയ്യാൻ ഉദ്ദേശിച്ച ആ നന്മ ചെയ്താൽ ആ നന്മ അല്ലാഹു സ്വീകരിക്കുകയാണെങ്കിൽ, അത് പ്രത്യേകം മനസ്സിലാക്കണം, ആ നന്മ അല്ലാഹു കബൂൽ ചെയ്യണം. അങ്ങനെ സ്വീകാര്യയോഗ്യമായ ഒരു നന്മക്ക് അല്ലാഹു ഒന്നല്ല പ്രതിഫലം കൊടുക്ക, 10 മിനിമം, 10 ഉറപ്പാണ്, 10 എന്തായാലും കിട്ടും. നമ്മളൊരു രൂപ 10 സദഖ കൊടുത്താൽ അത് അല്ലാഹു സ്വീകരിച്ചാൽ അല്ലാഹു 10 × 10 ഇരട്ടി എത്ര, 100 കൂലി തരിക. 100 അതിന് അള്ളാഹു തആല എന്ത് ചെയ്യും, ആ 10 700 ഇരട്ടി എന്ന് പറഞ്ഞാൽ 7000 മാറ്റും, 7000 കൊടുത്തതുപോലെയാക്കി മാറ്റും, ചിലപ്പോൾ അതിനപ്പുറത്തേക്കും മാറ്റും. നോക്ക്, അപ്പൊ നമ്മൾ ഒരു റക്അത്ത് സുന്നത്ത് നിസ്കാരം, രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ നമ്മൾക്ക് മടി ഉണ്ടാകുമെങ്കിൽ, മടി വരുമ്പോൾ നമ്മൾ ഈ ഹദീസാണ് ആലോചിക്കേണ്ടത്. ഈ ഹദീസ് നമ്മൾ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അത് 10 തവണ രണ്ട് റക്അത്ത് നിസ്കരിച്ചതിന്റെ കൂലിയാണ് കിട്ടുക മിനിമം, അത് അള്ളാഹു സ്വീകരിച്ചാൽ. നമ്മൾ ഒരാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചാൽ അത് നന്മയാണ്, അതിന് അള്ളാഹു 10 നന്മയായിട്ട് നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകുക. അപ്പൊ നമുക്ക് 10 ആണ് മിനിമം. അത് നമ്മുടെ നീയത്തിനനുസരിച്ച് പല ഘടകങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ 700 ഇരട്ടിയും അതിനപ്പുറത്തേക്ക് ഇരട്ടിയാകുക? അതിന് പല കാരണങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന് അൽ മുദാഅഫത്തു ബിസ്സമാൻ, ചില സമയത്ത് ചെയ്താൽ അള്ളാഹു വലിയ കൂലി തരും. ഉദാഹരണം അതുപോലെ ഹജ്ജ് ആദ്യത്തെ 10 അമൽ ചെയ്തതിന് കൂലി കൂടുതലുണ്ടല്ലോ. ലൈലത്തുൽ ഖദറിന്റെ ആ സമയത്ത് അമൽ ചെയ്തതിന് കൂലിയുണ്ട്. അപ്പം ഇരട്ടി ചില സമയങ്ങൾ അനുസരിച്ച് അതിന്റെ വർധനവുണ്ടാകും. അതുപോലെ അൽ മുദാഅഫത്തു ബിൽ മക്കാൻ എന്ന് പറയും, ചില സ്ഥലത്ത് ഇപ്പോ ഹറമിൽ നിസ്കരിക്കുന്ന 1 ലക്ഷം കൂലിയല്ലേ, 2 റക്അത്ത് ഈ പള്ളി നിസ്കരിക്കുന്നതും 2 റക്അത്ത് അവിടെ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്ന എത്ര വ്യത്യാസം? 1 ലക്ഷം. അപ്പോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസം, മസ്ജിദുൽ നബവിയിലാണെങ്കിലും വ്യത്യാസമുണ്ട്. പള്ളിയിൽ നിന്ന് ദീൻ പഠിക്കുക എന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യമാണ്. മസ്ജിദുൽ നബവിയിൽ പഠിക്കുകയാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആരെങ്കിലും രാവിലെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കാനോ പഠിപ്പിക്കാനോ വേണ്ടി മസ്ജിദുൽ നബവിയിൽ വന്നാൽ ഫഹുവ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. അപ്പോ സ്ഥലത്തിനനുസരിച്ച് എന്ത് ചെയ്യും? കൂലിയുടെ വർധനവുണ്ടാകും. അതുപോലെ തന്നെ അമലുകൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നോമ്പിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്ത് നോമ്പിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് അതിന്. അപ്പൊ ചില കർമ്മങ്ങളെ കുറിച്ച് പ്രത്യേകം അതിന് കണക്കില്ലാത്ത പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ കർമ്മങ്ങളിൽ തന്നെ വാജിബായ ഫർദായ കർമ്മങ്ങൾക്കാണ് കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത്, അതിനായിരിക്കും കൂടുതൽ കൂലി ഉണ്ടാകുക, കൂടുതൽ കൂലി ഉണ്ടാകുക. ഒരിക്കലും ഫർദിനേക്കാൾ കൂലി സുന്നത്തിനുണ്ടാകൂല, ഫർദിനേക്കാൾ കൂലി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളൊക്കെ തട്ടിച്ചു നോക്ക്. റഖഅത്തുൽ ഫജ്രി ഖൈറും മിന ദുനിയ വമാ ഫീഹ, ഹദീസ് കേട്ടില്ലേ? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് എന്താണ്? ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ളതിനേക്കാൾ ഒക്കെ എന്താണ്? ഖൈറാൻ. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഈ ദുനിയാവിൽ നമ്മൾ കാണുന്ന വലിയ വലിയ കൊട്ടാരങ്ങൾ, ബിൽഡിങ്ങുകൾ ഒരുപാട്, ലോകം കേരളമല്ലല്ലോ, ലോകത്ത് മൊത്തം ഓരോ രാജ്യങ്ങളിലും വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ വലിയ കൊട്ടാരങ്ങളും സുഖങ്ങളൊക്കെ, അതിനേക്കാളൊക്കെ ഹൈറാണെന്ത്? ഈ 2 റക്അത്ത് നിസ്കാരം. അപ്പൊ ഫജ്ർ എന്തായിരിക്കും? ഫജ്ർ അതിന്റെ മേലെ ആയിരിക്കും, കാരണം ഫജ്ർ ഫർദാണ്. ഇതെന്താണ്? സുന്നത്താണ്. അതുപോലെ തന്നെ ഈ മുദാഅഫത്തിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ബിഹുസ്നിൽ ഖസ്ദ്, ചെയ്യുന്ന ആളുടെ നിയ്യത്തനുസരിച്ച്, അയാളുടെ ഇഖ്ലാസ് അനുസരിച്ച് എന്ത് ചെയ്യും? അതിന് വർധനവുണ്ടാകും, അതിന് വർധനവുണ്ടാകും. സബഖ ദിർഹമുൻ അലാ മിഅതി അൽഫി ദിർഹം, കേട്ടില്ല ഹദീസ്? 1 ദിർഹം 1 ലക്ഷം ദിർഹമിനെ മറികടന്നു. ആ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? 1 ദിർഹം 1 ലക്ഷം ദിർഹമിനെ മറികടന്നു. എന്താ കാര്യം? ഒരാൾ അയാളുടെ സമ്പത്തിൽ നിന്ന് വലിയ കോടീശ്വരനാണ്, അയാളുടെ സമ്പത്തിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു? 1 ലക്ഷം ദിർഹം സദഖ കൊടുത്തു. മറ്റൊരാൾ അയാളുടെ താഴെ 2 ദിർഹമേ ഉള്ളൂ, അതിൽ എന്ത് ചെയ്തു? 1 ദിർഹം കൊടുത്തു. അപ്പൊ അയാളുടെ സമ്പത്തിന്റെ പകുതിയെ കൊടുത്ത്. അപ്പൊ അയാൾ കൊടുക്കാനുള്ള മനസ്സെന്താണ്? ചെറുതല്ല. ആ 1 ദിർഹമാണ് 1 ലക്ഷം ദിർഹമിനേക്കാൾ മുൻഗണന എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്താണ്? ഹുസ്നുൽ ഖസ്ദ് കൊണ്ട് മുദാഅഫത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ബിഹുസ്നിൽ മുതാബഅ, സുന്നത്തിന് എത്രത്തോളം പിന്തുടരുന്നുണ്ടോ അതിനനുസരിച്ച് വർധനവുണ്ടാകും. ഇപ്പൊ നമ്മൾ നിസ്കരിക്കാൻ ഒരു സൊഫിൽ നിന്ന് 20 ആൾ ഒന്നിച്ച് നിസ്കരിക്കാൻ, ഒരാൾ സുന്നത്തായ നിസ്കാരത്തിൽ സുന്നത്തായ കാര്യങ്ങളൊക്കെ പാലിച്ച് ശ്രദ്ധിച്ച് അയാൾ നിസ്കരിക്കുന്നത്, മറ്റൊരാൾ ഒരു മിനിമം നിസ്കാരം, അതിന്റെ ശുറൂത്തും അർക്കാനും വാജിബാത്തൊക്കെ പരിഗണിച്ചിട്ടുണ്ടാവും, പക്ഷെ സുനനു സ്വല അത്ര പരിഗണിച്ചിട്ടുണ്ടാകൂല. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ നിസ്കാരത്തിന്റെ ഇരട്ടിയിൽ വർധനവ്, ഏറ്റവും വ്യത്യാസം ഉണ്ടാകും. ഇങ്ങനെ ഈ എങ്ങനെയാണ് 10 ഇരട്ടി എന്താണ്? ഉറപ്പാണ്, സംശയമല്ല, 10 ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് എത്ര എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും. അപ്പോ ഒരേ സ്വഫിൽ നിസ്കരിച്ച പത്താളുകൾക്ക് ഒരേ പുണ്യമല്ല, വ്യത്യാസമുണ്ട്. അതിന് ഈ ഘടകങ്ങളൊക്കെ മാനദണ്ഡമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മള് നന്മ ചെയ്യാൻ നമുക്ക് ആലസ്യം ഉണ്ടാകുമ്പോൾ ഇത് ചിന്തിച്ചാൽ മതി, മിനിമം 10 കിട്ടും മിനിമം. ഇപ്പൊ നമ്മളൊരു കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു 10 രൂപ ഇറക്കിക്കഴിഞ്ഞാൽ 100 ലാഭം കിട്ടുന്ന ഉറപ്പാണ്, 100 ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് കിട്ടാൻ കിട്ടാതിരിക്കാം, 100 ഉറപ്പാണ്. 10 ഇറക്കിയ 100 കിട്ടുന്ന ഉറപ്പാണ്, കാരണം 10 ഇരട്ടി. അത് ചിലപ്പോ എന്താവും, ആ 10 രൂപ ഇറക്കിയാൽ 100 രൂപ ലാഭം കിട്ടുന്ന ഉറപ്പാണ്. അത് ചിലപ്പോൾ 7000 വരെ എന്ത് ചെയ്യും കിട്ടും, അതിന്റെ അപ്പുറത്തും കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു കച്ചവടം ഉണ്ടെങ്കിൽ നമ്മൾ ആ കച്ചവടത്തിലേക്ക് ഇറങ്ങും ഇറങ്ങാതിരിക്കോ? 10 രൂപ ഇറക്കിയാൽ മതി, 100 ഉറപ്പാണ്, എന്തായാലും ഇറങ്ങും. അയാൾ പറയുന്നത് എനിക്ക് ഈ കച്ചവടം വേണ്ടെന്ന് പറഞ്ഞാൽ അയാളെ കുറിച്ച് എന്താ പറയാ, അയാൾ പൊട്ടനാണെന്ന് പറയും. അപ്പൊ ഈ നന്മകളിലേക്ക് നന്മയുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ കാര്യം പ്രത്യേകം എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഇതാണ് ഇതിലെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം, വൈൻഹമ്മ ബിസയ്യഅതിൻ ഫലം യഅമൽഹ. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, എന്നാൽ അയാളെ തിന്മ ചെയ്തില്ല. كتبها الله عنده حسنة كاملة الله تعالى അതിനെ അല്ലാഹുവിന്റെ അടുത്ത് ഒരു പൂർണ്ണ നന്മയായി രേഖപ്പെടുത്തും. തിന്മ ചെയ്യാൻ തീരുമാനിച്ചു എന്നിട്ട് അയാൾ തിന്മ ചെയ്തില്ല, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ട് അയാൾ തിന്മ ചെയ്തില്ല. അയാൾക്കൊരു കൂലിയുണ്ട്, ഒരു പൂർണ്ണ പ്രതിഫലമുണ്ടെന്നാണ് പറഞ്ഞത്, പരിപൂർണമായ പ്രതിഫലമുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചു, ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ആ തിന്മയെ ഉപേക്ഷിക്കുക എന്നതിന് പല അവസ്ഥകളുണ്ട്, പല രൂപങ്ങളുണ്ട്. ഇവിടെ ഹദീസിൽ പറഞ്ഞത് എന്താണ്, കൂലി കിട്ടുമെന്ന് പറഞ്ഞത് ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, തീരുമാനിച്ചു, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അള്ളാഹുവിനെ പേടിച്ചിട്ട് എന്ത് ചെയ്തു, ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നു. അയാൾക്കാണ് ഈ കൂലി, അയാൾക്കാണ് ഈ കൂലി. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, വ്യഭിചരിക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ അവസാന സമയത്ത് അതിന്റെ സമയത്തെപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് പിന്മാറി. ഒരു സന്ദർഭം ഉണ്ടായി, നമ്മുടെ ഒരു മേലുദ്യോഗസ്ഥൻ നമ്മളെ വിളിച്ചു, നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു കൃത്യവിലോപത്തിന്റെ വിശദീകരണം ചോദിക്കാനാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട ഓഫീസിലേക്ക് വാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് പുറപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു കളവ് പറയാന്ന് വിചാരിച്ചിട്ട് കളവ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നുണ പറയാനുള്ള പ്ലാനിൽ പോവാണ്, തീരുമാനിച്ചു നുണ പറയാൻ. പക്ഷെ അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് മനസ്സ് മാറി, നുണ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ്, ഒരു വിശ്വാസിക്ക് ഏത് തിന്മ സംഭവിച്ചാലും നണവ് കളവ് പറയാൻ പാടില്ല എന്നയാള് പെട്ടെന്ന് അയാൾ ഓർമ്മ വന്ന് എന്ത് അള്ളാനെ പിടിച്ചിട്ട് സത്യം തന്നെ തുറന്നു പറഞ്ഞു. അയാൾക്ക് എന്തുണ്ട്, ഹസന കാമില. ഇതാണ് ഒരു അവസ്ഥ, അള്ളാഹുവിനെ പേടിച്ചിട്ട് തിന്മ ഉപേക്ഷിക്കുക. ഈ ഹദീസിന്റെ മറ്റൊരു വിവാഹത്തിൽ കാണാൻ സാധിക്കും, എന്നെ പേടിച്ചുകൊണ്ട് എന്റെ കാരണത്താൽ എന്ത് ചെയ്തു, അയാൾ ആ തിന്മ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നെ പേടിച്ചിട്ട്. അപ്പം അള്ളാഹുവിനെ പേടിച്ചിട്ട് ഒരാൾ തിന്മ ഉപേക്ഷിച്ചാൽ അയാൾക്ക് എന്തുണ്ട്, കൂലിയുണ്ട്. രണ്ടാമത്തെ ഒരവസ്ഥ എന്നുള്ളത്, ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, ആ തിന്മ ആളുകളെ പേടിച്ചിട്ട് ഒഴിവാക്കി, ആ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കി. തിന്മ ചെയ്യാൻ വിചാരിച്ചതാണ്, പക്ഷെ ആളുകൾ കാണിക്കാൻ വേണ്ടിട്ട് റിയാഇന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അയാൾ തിന്മ ഒഴിവാക്കി. അയാൾക്ക് അതിന് കുറ്റുണ്ട്, തിന്മ റിയാഇന്റെ പേരിൽ ഒഴിവാക്കിയാൽ അതിന് കുറ്റമുണ്ട്, റിയാഇന്റെ പേരിൽ. മറ്റൊരവസ്ഥ എന്നുള്ളത്, ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ അയാൾ തിന്മ ചെയ്തില്ല. അതിന്റെ കാരണം എന്താണ്, പ്രത്യേകിച്ച് ഒരു കാരണമില്ല. എന്താ തിന്മ ഒഴിവാക്കിയത്? ഒന്നിനാൽ മറന്നു, തിന്മയാ മറന്നു, തിന്മയാ വിചാരിച്ചതാണ്, പക്ഷേ അയാൾ മറന്നുപോയി തിന്മയാ. അയാൾക്ക് മറവി സംഭവിച്ചു, അയാൾ മറന്നുപോയി, അള്ളാനെ പിടിച്ചിട്ടൊന്നുമല്ല, മറന്നുപോയി. ഇപ്പോ ഒരു കള്ളുഷാപ്പുണ്ട്, ആ കള്ളുഷാപ്പിന്റെ കൂടെ അയാൾ പാസ് ചെയ്യണ്ട, അവിടെ നിന്ന് ഒന്ന് ഇറങ്ങി കുടിക്കണം, പക്ഷെ വണ്ടി പോയ സംഭവം മറന്നുപോയി, അത് ഉറപ്പിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്തു, അയാൾ ആ സ്ഥലത്തെത്തിയപ്പോ സംഭവം മറന്നു, അയാൾ എന്ത് ചെയ്തു?
വിട്ടു.
ഉദാഹരണം, അയാൾക്ക് എന്തുണ്ട്? കുത്തുമില്ല, കൂലിയില്ല, മറന്നുപോയതാണ്. അല്ലെങ്കിൽ അയാൾ വ്യഭിചരിക്കാൻ തീരുമാനിച്ചു. സുലൈമാൻ റഹിമഹുള്ളാഹ് പറയുന്ന ഉദാഹരണം അതാണ്. വ്യഭിചരിക്കാൻ ഉദ്ദേശിച്ചു, അതിന്റെ സമയമായപ്പോൾ ഇങ്ങനെ കണക്കുകൂട്ടി, ഇതിനിപ്പോ കുറച്ച് പൈസ ചെലവുണ്ട്, അല്ലെങ്കിൽ കുറെ സമയം നഷ്ടമാണ്, അങ്ങനെയൊക്കെ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ, വൃത്തികേടിന് വേണ്ടാച്ചു. അള്ളാഹനെ പിടിച്ചിട്ടൊന്നല്ല, പൈസ പോകുമെന്ന് വിചാരിച്ചു. അയാൾക്ക് കുറ്റമില്ല, കൂലിയില്ല, അയാൾക്ക് കുറ്റമില്ല, കൂലിയില്ല, അയാളെ തെറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് മറ്റൊരവസ്ഥ. വേറൊരവസ്ഥ പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ തിന്മ ചെയ്യാൻ ഉറപ്പിച്ചു, ആ തിന്മ ചെയ്യാനുള്ള എല്ലാ പണികളും എടുത്തു, എല്ലാ പണി എടുത്തിട്ടുണ്ട്, എല്ലാ പണി എടുത്തു, പക്ഷെ അയാൾക്ക് ആ തിന്മ ചെയ്യാൻ പറ്റിയില്ല, അയാൾക്ക് തിന്മ ചെയ്യാൻ പറ്റിയില്ല, അയാൾക്ക് ആ തിന്മയുടെ കുറ്റമുണ്ട്, തിന്മയുടെ കുറ്റമുണ്ട്, അയാൾ എല്ലാ പണി എടുത്തിട്ടുണ്ട്. അയാൾ കള്ളുടിക്കാൻ തീരുമാനിച്ചു, അയാൾ പുറപ്പെട്ടു, അവിടുത്തെ കള്ളു ഷാപ്പ് തുറന്നിട്ടില്ല, അയാൾക്ക് ആ കള്ളു കുടിച്ച കുറ്റമുണ്ട്, കള്ളു കുടിച്ച കുറ്റമുണ്ട്. ഒരാൾ വ്യഭിചരിക്കാൻ തീരുമാനിച്ചു, വ്യഭിചരിക്കാൻ പോണ സ്ഥലത്ത് വെച്ച് അയാൾ ആക്സിഡന്റ് ആയിട്ട് അയാൾക്ക് അപകടം പറ്റി, അയാൾക്ക് പറ്റി, അയാൾ ഉറച്ച് അതിന്റെ പണി ചെയ്തിട്ട്, എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്, അതിന്റെ അസ്ബാബുകൾ മൊത്തം ചെയ്തു, പക്ഷെ അയാൾക്ക് എന്ത് ചെയ്തില്ല, ആ തിന്മ ചെയ്യാൻ അയാൾക്ക് പറ്റിയില്ല, അയാൾക്ക് എന്തുണ്ട്, ആ അയാൾക്ക് ആ തെറ്റ് ചെയ്തവനെ പോലെയുള്ള കുറ്റമുണ്ട്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമ, രണ്ട് മുസ്ലിങ്ങൾ അവരുടെ വാൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റുമുട്ടുകയാണ്, ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഹാദൽ ഖാതിൽ ഫമബാലുൽ മഖ്തൂൽ, കൊന്നവന് കുറ്റമുണ്ടെന്നുള്ള മാറൂഫായ കാര്യം, എന്നാൽ കൊല്ലപ്പെട്ടവന് നരകത്തിൽ പോകാനുള്ള കാരണം എന്താ കാരണം? അയാൾ കൊന്നിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, മറ്റയാളെ കൊല്ലാൻ അയാൾക്ക് വല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ മറ്റയാളെ ഇയാളെ കീഴ്പ്പെടുത്തി കൊന്നതാ, പക്ഷെ ഇയാളെ കൊല്ലണമെന്ന് മറ്റയാളും കരുതിയിട്ടുണ്ട്, അതിന്റെ പണി എടുത്തിട്ടുണ്ട്, വാളെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ മറ്റയാൾ ഇയാളെ കൊന്നു, അപ്പൊ രണ്ടാൾ നരകച്ചു പോയി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നമദ്ദുന്യാലി അർബഅത്തി നഫർ എന്ന് പറഞ്ഞില്ലേ, ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് എന്താ അറിയോ, മൂന്നാമത്തെയും നാലാമത്തെയും വിഭാഗം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഅബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വലം യർസഖുഹു ഇൽമ, ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തു, പക്ഷെ അറിവ് കൊടുത്തില്ല. ആദ്യം പറഞ്ഞെന്തായിരുന്നു, സമ്പത്തും അറിവും കൊടുത്തു, മറ്റൊരാൾക്ക് ഇൽമ കൊടുത്തു സമ്പത്ത് കൊടുത്തില്ല, പക്ഷെ അയാൾ ഇൽമ കിട്ടിയാൽ എന്ത് ചെയ്തു, സമ്പത്ത് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിനെ സൂക്ഷിച്ചത് കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അയാൾക്ക് കൂലി തുല്യതയുണ്ടെന്ന് പറയും. ഇവിടെ എന്താണ്, ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു പക്ഷെ ഇൽമില്ല, അയാൾ എന്താ ചെയ്യുന്നത്, ഫഹുവ യഖ്ബിതു ഫീ മാലിഹി ബിഗൈരി ഇൽമി ലാ യത്തഖി ഫീഹി റബ്ബ വലാ യസ്ലു ഫീഹി റഹിമ വലാ യഅലമു ലില്ലാഹി ഫീഹി ഹഖ, അറിവില്ലാത്തതുകൊണ്ട് തന്നെ ഈ സമ്പത്ത് എങ്ങനെ ഹറാം ഹലാല് എന്നവൻ അറിയില്ല, അതുകൊണ്ട് തന്നെ അവൻ ആ സമ്പത്ത് വെച്ച് കുടുംബബന്ധം ചേർക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സകാത്ത് കൊടുക്കുകയോ അതിന്റെ അവകാശങ്ങളൊന്നും അള്ളാഹുവിനെ സൂക്ഷിച്ചല്ല സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള അവസ്ഥ. ഫഹാദ ബി അഖ്ബത്തിൽ മനാസിൽ, ഇതാണ് ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞു. ഇത് നാലാമത്തെ വിഭാഗം ആളുകൾ പറയട്ടോ, വഅബ്ദിൻ ലം യർസുഖുല്ലാഹു മാലൻ വലാ ഇൽമ, അയാൾക്ക് സമ്പത്തുള്ള അറിവില്ല, ഫഹുവ യഖൂൽ, പക്ഷേ അയാളെ വർത്തമാനത്തിൽ എന്തായാലും പറയുന്നത്, ലൗ അന്നലി മാലൻ, എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, അമിൽതു ഫീ ബിഅമലി ഫുലാനിൻ, ഈ സമ്പത്ത് കിട്ടിയിട്ട് തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുണ്ടല്ലോ, അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആളുണ്ടല്ലോ, എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാളെ പോലെ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കുമായിരുന്നു എന്നാണ് അയാളെ താല്പര്യം. ഫഹുവ ബിനിയതിഹി, അയാളെ നിയ്യത്തിലാണുള്ളത്, കുറച്ച് പൈസ കിട്ടിയിട്ടെങ്കിൽ ഇയാളെ പോലെ തോന്നിവാസം ചെയ്ത് ജീവിക്കാമായിരുന്നു എന്നാണ് അയാൾ മനസ്സിൽ കരുതിയിട്ടുള്ളതെങ്കിൽ, ഫവിസുറുഹുമാ സവാ, അവർ രണ്ടുപേരുടെയും കുറ്റം തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതാണ് ഇതിന്റെ തെളിവായിട്ട് പിടിച്ചിട്ടുള്ളത്. അപ്പോ ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിന് വേണ്ട പണിയൊക്കെ അയാൾ ചെയ്തു, പക്ഷെ അയാൾക്ക് അവസാനം തിന്മ ചെയ്യാൻ പറ്റിയില്ല, ഇയാൾക്കും തിന്മയല്ല ബൂതിണ്ട്, പക്ഷെ അയാൾക്ക് സമ്പത്തുള്ളവർ കൊടുക്കാത്തോണ്ട് അയാൾ ആ തോന്നിയാസം ചെയ്യണില്ല. അപ്പൊ അതിനെന്തുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. നാലാമത്തെ ഒരു അവസ്ഥ ഇതിൽ പറയുന്നത് ഹദീസിൽ വൈൻ ഹം അബിഹ ഫഅമിലഹ, ഒരാൾ ഒരു തിന്മ ഉദ്ദേശിക്കുകയും ഫഅമിലഹ, എന്നിട്ട് ആ തിന്മ അയാൾ ചെയ്യുകയും ചെയ്താൽ കതബഹല്ലാഹു സയ്യഅതൻ വാഹിദ, അല്ലാഹു സയ്യഅതൻ കാമില എന്നല്ല പറഞ്ഞു, വാഹിദ ഒരു തിന്മയായി അതിനെ തഖ്ഫീഫ് ചെയ്തുകൊണ്ട് അതിനെ ലഘൂകരിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് അയാൾ തിന്മ ചെയ്താൽ ഒരു ഒരു തെറ്റായിട്ടാണ് എന്ത് ചെയ്യുക, അള്ളാഹു പരിഗണിക്കുക, ഒറ്റ തെറ്റായിട്ട്. ഇത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ ലുത്ഫിനെ അറിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു തിന്മക്ക് ഒരു തിന്മയാണ് അള്ളാഹു രേഖപ്പെടുത്തുന്നത്, ഒരു നന്മക്ക് മിനിമം 10 ഉണ്ട്. എന്നിട്ടും നമ്മുടെ മീസാനിൽ നാളെ പരലോകത്ത് തിന്മയാണ് കനം തൂങ്ങുന്നതെങ്കിൽ നമ്മൾ എത്ര നന്ദി കെട്ടവരാണ്. അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞത് വൈലുൻ ലിമൻ ഗലബത് അഹാദുഹു അശറാതിഹി, വൈലുൻ നാശമുണ്ട്, ലിമൻ ഗലബത് അഹാദുഹു അവന്റെ അഹാദുകൾ അവന്റെ അശറാത്തുകൾ അതിജയിച്ചിരിക്കുന്നു. അഹാദ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തിന്മക്കൊരു തിന്മയാണ് അള്ളാഹു രേഖപ്പെടുത്തുന്നത്, എന്നിട്ട് അവന്റെ തിന്മകൾ കുമിഞ്ഞുകൂടി ഒരു നന്മക്ക് അള്ളാഹു 10 പ്രതിഫലം കൊടുത്തിട്ടും ആ 10 ഈ 1 അതിജയിച്ചിരിക്കുന്നു. ഒരു തിന്മയത് ഒരൊറ്റ തിന്മയായിട്ടുള്ള പരിഗണിക്കുക, അപ്പൊ അയാള് ഒരു നന്മയുമ്പോൾ 10 അള്ളാഹു പരിഗണിക്കും. അപ്പൊ ഒരു 10 നന്മക്ക് ഒരു 10 ഒരു നന്മക്കാൽ 10 തിന്മ ചെയ്യണം, എന്നിട്ടും നമ്മുടെ നന്മകളെക്കാൾ തിന്മകളാണ് വർദ്ധിക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് അവൻ നശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ അള്ളാഹു രേഖപ്പെടുത്തുന്ന ഒരു തിന്മ അതന്നെ അള്ളാഹു എന്ത് ചെയ്യും, പുറത്തു തരും ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമ്മൾ വേറെന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ പുറത്തുതരും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു തിന്മ ചെയ്താലും അള്ളാഹു എന്ത് ചെയ്യും, പുറത്തു തരും. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹത്രയാണ് ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്ന ഹദീസ് കേട്ടിട്ടില്ലേ, ഇന്നി ലഅലമു അജ്റ ഇന്നി ലഅലമു ആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂലൻ അൽ ജന്ന വ ആഖിറ അഹ്ലിൽ നാരി ഖുറൂജൻ മിൻഹ. ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഏറ്റവും അവസാന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളെ കുറിച്ച് എനിക്കറിയാം. റസൂലുള്ള പറയാൻ അള്ളാഹുവിന്റെ റഹ്മ, അള്ളാഹു അടിമകളോട് എത്ര സ്നേഹമുള്ള ആളാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. റജുലുൻ യുഅ്താ ബിഹി യൗമൽ ഖിയാമ, ഈ അവസാനം സ്വർഗത്ത് പ്രവേശിക്കുന്ന ആളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും. ഫയുഖാൽ, എന്നിട്ട് പറയപ്പെടും, യഅരിദു അലൈഹി സിഗാര ദുനൂബിഹി, അള്ളാഹു മലക്കോട് പറയാണ് അയാൾ ചെയ്ത ചെറിയ തിന്മകൾ ആദ്യം കാണിച്ചു കൊടുക്കുന്നു പറയും. ചെറിയ തിന്മകൾ, വലിയ പാപങ്ങൾ ചെറിയ പാപങ്ങളുണ്ടല്ലോ. വറഫഉ അൻഹു കിബാറഹ, വലിയ തിന്മകൾ അയാളിൽ നിന്ന് ഉയർത്തി കളയുക, ചെറുത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഫതുഉറദു അലൈഹി സിഗാറു ദുനൂബിഹി, അപ്പൊ അയാൾ ചെയ്ത ചെറിയ തെറ്റുകൾ അയാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ഫയുഖാൽ അമിൽത യൗമ കദാ വകദാ കദാ വകദാ, ഇന്ന ഇന്ന ദിവസം ഇന്ന ഇന്ന കാര്യം നീ ചെയ്തിട്ടില്ലേ, വഅമിൽത യൗമ കദാ വകദാ കദാ വകദാ, ഇന്ന ദിവസം നീ ഇന്ന കാര്യം ചെയ്തിട്ടില്ലേ, ഒക്കെ കാണിച്ചു കൊടുക്കാണ്. ഫയഖൂലു നഅം, അതെ ചെയ്തിട്ടുണ്ട്. ലാ യസ്തതി അൻ യുൻകിർ, അയാൾക്ക് നിഷേധിക്കാൻ പറ്റൂല, കാരണം വ്യക്തമായി തെളിവോടുകൂടി കാണിച്ചു കൊടുക്കുന്നത്. وهو مشفق من كبار ذنوبه ان تعرض عليه, അപ്പോൾ ചെറിയ തെറ്റുകളാണ് ആദ്യം കാണിച്ചിരുന്നത്, അപ്പോൾ മൂപ്പർക്ക് ബേജാറാവും, ഇനി വലിയ തെറ്റ് വരാണ്ടല്ലോ, ചെറുതാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്, വളരെ നിസ്സാരമായി കണ്ടിരുന്ന തെറ്റുകളാണ് ഇങ്ങനെ ആദ്യം കാണിച്ചിരുന്നത്, വലിയ തെറ്റുകൾ ഇനി വരാനുണ്ട് എന്ന കാര്യത്തിൽ അയാൾക്ക് പേടിയാകും. ഫയുഖാലു ലഹു, അപ്പോൾ പറയപ്പെടും, ഫഇന്ന ലക മകാന കുല്ലി സയ്യഅതിൻ ഹസന, അല്ല പുറത്തു കൊടുക്കാൻ ഈ ചെറിയ തെറ്റുകൾ അതിനൊക്കെ പകരം ഞാൻ നിനക്ക് നന്മയാക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയും. നിന്റെ തെറ്റിന്റെ സ്ഥാനത്ത് ഞാൻ നന്മ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ കയറ്റാൻ. ഫയഖൂൽ, ആ സമയത്ത് ഈ മനുഷ്യൻ പറയാം, റബ്ബി ഖദ് അമിൽതു അഷ്യാ അലാ അറാഹ ഹൗന, ഞാൻ ഇതിനേക്കാൾ വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ കാണാനില്ല. അള്ളാഹു തആല മറച്ചു വെച്ചതാണ് എന്നയാൾ മറുപടി പറയുമെന്നാണ്. ഇത് പറഞ്ഞപ്പോ ഇത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് അബൂദർ അൽ ഖിഫാരി പറയുന്നു, ഫലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദഹിക ഹത്ത ബദത് നവാജിദുഹു, റസൂലിന്റെ പല്ല് കാണുമാർ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തു ചിരിച്ചു എന്നാണ് ആ മറുപടിയിൽ. ഞാൻ കുറെ തിന്മകൾ വേറെ ചെയ്തിട്ടുണ്ട് കാണാനല്ലോ എന്ന് പറഞ്ഞപ്പോ നമുക്ക് അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് എത്ര നോക്ക്, അടിമകളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഒരു നന്മക്ക് 10, 700 അതിനപ്പുറത്തും ഇരട്ടിയായി അള്ളാഹു നമ്മൾക്ക് ഓഫർ തന്നിട്ടും ഒരു തിന്മക്ക് ഒരു തിന്മയാണ്, അത് തന്നെ വേറെ ചില നന്മകൾ ചെയ്താൽ പുറത്തുവരും, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ പുറത്തുവരും, എന്നിട്ടും നമ്മൾ നാളെ മീസാനിൽ നമ്മുടെ തിന്മകളാണ് കനം തൂങ്ങുന്നതെങ്കിൽ നമ്മൾ എത്ര നന്ദി കെട്ടവരാണ്. അള്ളാഹുവിന്റെ റഹ്മ എത്ര വിശാലമാണ്. നമ്മൾ മനസ്സിൽ നന്മ ചെയ്യാൻ കരുതിയാൽ മതി, ആ നന്മ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അള്ളാഹു കൂലി തരികയാണ്. അള്ളാഹുവിന്റെ റഹ്മ അത്രയും വിശാലമാണ്. അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞത്, ലൗഹുയ്യർത്തു നാളെ പരലോകത്ത് അനി യുഹാസിബനി റബ്ബി ഔ യുഹാസിബനി അബി വ ഉമ്മി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് എനിക്ക് അവസരം കിട്ടുകയാണ് എന്ത്, എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യട്ടെ അല്ലെ എന്റെ ഉപ്പയും ഉമ്മയും എന്നെ വിചാരണ ചെയ്യട്ടെ എന്ന് എനിക്കൊരു അവസരം തെരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ അള്ള പറയണം അങ്ങനത്തെ ഒരു അവസരമൊന്നും ഉണ്ടാവില്ല, അള്ള എന്നെ വിചാരണ ചെയ്യട്ടെ അല്ലെങ്കിൽ എന്റെ ഉമ്മ ഉപ്പ എന്നെ വിചാരണ ചെയ്യട്ടെ, ഇങ്ങനൊരു ചാൻസ് ഒരു അവസരം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചോയ്സ് അള്ളാഹു തരികയാണെങ്കിൽ ലഖ്തർതു ഹിസാബ റബ്ബി, എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്തോട്ടെ എന്നായിരിക്കും ഞാൻ പറയുക. കാരണം അള്ളാഹു ആണെന്ത്, എന്റെ മാതാപിതാക്കളെക്കാൾ എന്നോട് റഹ്മത്തുള്ളത് എന്റെ റബ്ബിനാണ് എന്ന് സലഫുകൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഹദീസ് നമ്മൾ ഇനിയും വായിക്കണം, പഠിക്കണം, മശായിഖുമാരെ ദർസുകൾ കേൾക്കണം, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. നന്മ ചെയ്യാൻ നമ്മൾക്ക് മടുപ്പ് വരുമ്പോൾ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നന്മയുടെ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കരുത്, നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കരുത്. കാരണം അതൊരു പക്ഷെ പിന്നീട് നമ്മളിലേക്ക് ആ നന്മ വന്നുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. അള്ളാഹു അതിന്റെ തൗഫീഖിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകൾ ചെയ്യാനും നന്മകളിൽ മുന്നേറാനും അള്ളാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മുടെ ഇഖ്ലാസിനെ സ്ഥിരപ്പെടുത്തി മുഖ്ലിസായി അള്ളാഹുവിന്റെ മുഖ്ലിസുകളുടെ അടിമകളുടെ കൂട്ടത്തിൽ മുഖ്ലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت